ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിസം ഓഫ് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി. സോ വാട്ട് ഇസ് റീകോംബിനന്റ് ഡി എൻ എ? ഇറ്റ് ഇസ് ദ ന്യൂ ഡി എൻ എ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈനിങ് ദ ഫോറിൻ ഡി എൻ എ ആൻഡ് ദ വെക്ടർ ഡി എൻ എ. അപ്പോൾ ഫോറിൻ ഡി എൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസയേർഡ് ജീൻ അടങ്ങുന്ന ഡി എൻ എ, അതിനെ നമുക്കൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമൻ ഇൻസുലിൻ ജീൻ, നമുക്ക് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹ്യൂമൻ സെൽസിൽ കാണുന്ന ജീൻ നമുക്ക് ബാക്ടീരിയൽ സെല്ലിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ബാക്ടീരിയൽ സെല്ലിനകത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്? ആ ജീൻ അതിനകത്ത് റെപ്ലിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ജീൻ ബാക്ടീരിയൽ സെല്ലിനകത്ത് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ ജീൻ ക്ലോണിംഗ് മീൻസ് മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ ഡിസയർഡ് ജീൻ. ആൻഡ് ജീൻ എക്സ്പ്രഷൻ മീൻസ് വി ആർ അലൗവിങ് ദ ജീൻ ടു എക്സ്പ്രസ് ഇൻസൈഡ് ദ ന്യൂ ഹോസ്റ്റ് സെൽ. ദാറ്റ് മീൻസ് വി വോണ്ട് ദ ജീൻ ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് പ്രോട്ടീൻ ഇൻസൈഡ് ദ ന്യൂ ഹോസ്റ്റ് സെൽ. ഇൻ ഷോർട്ട്, വി വോണ്ട് ടു പ്രൊഡ്യൂസ് ഹ്യൂമൻ ഇൻസുലിൻ ഇൻ അൻ ഈക്വലൈസ് സെൽ. ആൻഡ് ദിസ് റീകോമിനൻ്റ് ഡി എൻ എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹ്യൂമൻ സെൽസിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുള്ള ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് വിച്ച് ഇസ് കണ്ടെയ്നിങ് ദ ഹ്യൂമൻ ഇൻസുലിൻ ജീൻ, അതിനെ നമുക്ക് ബാക്ടീരിയൽ സെല്ലിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യിക്കണം. അപ്പോൾ എന്ത് വേണം? അതിനെ നമ്മൾ ബാക്ടീരിയൽ സെല്ലിനകത്ത് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു വെക്ടറുമായിട്ട് ലിങ്ക് ചെയ്യണം. പോസിബിളി ഒരു പ്ലാസ്മിഡുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നു. സോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ഡി എൻ എയുടെ പേരാണ് റീകോംബിനൻ്റ് ഡി എൻ എ. അപ്പോൾ റീകോംബിനൻ്റ് ഡി എൻ എ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഇൻ വിട്രോ മാനിപ്പുലേഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ ഇൻ എ പ്രീ ഡിറ്റർമിൻ വേ. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൽ നമ്മൾ മാറ്റം വരുത്തുക. ഈ എക്സാമ്പിളിൽ ഈ കൊളൈ സെല്ലിനകത്തേക്ക് നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ ജീൻ ഒരു വെക്ടറുടെ സഹായത്തോടുകൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ജീൻ അതിനകത്ത് റെപ്ലിക്കേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി ഇത് മെയിനായിട്ട് അക്കംപ്ലിഷ് ചെയ്യുന്നത് 5 സ്റ്റെപ്സിലൂടെയാണ്. There are 5 steps by which this task is accomplished. അതിനകത്ത് ആദ്യത്തെ നമുക്ക് ഈ ഫോറിൻ ഡി എൻ എ അല്ലെങ്കിൽ ഡോണർ ഡി എൻ എ സെഗ്മെൻറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കേസിൽ ഇൻസുലിൻ ജീനാണ് നമ്മുടെ ഡോണർ ഡി എൻ എ അല്ലെങ്കിൽ ഫോറിൻ ഡി എൻ എ. അതിനെ നമുക്ക് ഹ്യൂമൻ ജിനോമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ഒരു ക്ലോണിങ് വെക്ടറിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. That is separation of donor DNA segment and its integration into a cloning vector to create recombinant DNA. Second step ennu parayunnathu ee recombinant DNA ne namukku host cell inathekku transfer cheyanam. Moonamatha step ee host cell inathu nammal ee transfer cheedittulla nammada foreign gene along with the vector which is called as recombinant DNA ad clone cheyanam allengil ad amplify cheyanam allengil ad replicate cheyanam. So that is the third aim of recombinant DNA technology. നാലാമത്തത് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള സ്റ്റെപ്പാണിത്. അതായത് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റിൽ നമ്മൾ recombinant DNA നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ചില മെത്തേഡ്സൊക്കെ നമ്മൾ സ്വീകരിക്കും. ദോസ് മെത്തേഡ്സ് ദേ ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റെപ്സ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള റീകോമിനൻ്റ് ഡി എൻ എ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റീകോമിനൻ്റ് ഡി എൻ എ ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്കൊരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കാരണം ഹോസ്റ്റ് സെല്ലിൻ്റെ സെൽ വോള്, പ്ലാസ്മ മെംബ്രെയിനൊക്കെ കടന്നിട്ട് വേണം റീകോമിനൻ്റ് ഡി എൻ എ ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് കയറാൻ, അവിടെ അത് റെപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയർ ചെയ്താലും ആ സ്റ്റെപ്പൊന്നും 100% എഫിഷ്യൻ്റ് അല്ല. നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിലുള്ള സാമ്പിളിലുള്ള എല്ലാ ഹോസ്റ്റ് സെല്ലിലും റീകോംബിനൻ്റ് ഡി എൻ എ കയറി കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് നോക്കാതെ കയറിയോ ഇല്ലയോ എന്ന് സ്ക്രീൻ ചെയ്യാതെ നമ്മളുടെ കയ്യിലുള്ള സാമ്പിളിലുള്ള എല്ലാ ഹോസ്റ്റ് സെൽസിനെയും നമ്മൾ കൾച്ചർ ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വേസ്റ്റ്. കാരണം കൾച്ചർ ചെയ്യാൻ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മീഡിയ, ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് റീകോമിനൻ്റ് ഡി എൻ എ കയറി ചെല്ലാത്ത സെല്ലുകളെ നമ്മൾ കൾച്ചർ ചെയ്യാൻ വിട്ടാൽ ഇറ്റ് വിൽ ഒൺലി ബി എ ഷിയർ വേസ്റ്റ് ഫോർ അസ്. അപ്പോൾ ഈ കൾച്ചറിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ദി ഹോസ്റ്റ് സെൽസ് വിച്ച് കണ്ടെയ്ൻ ദ ഡിസയേർഡ് ജീൻ. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദി 5 സ്റ്റെപ്സ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ റീകോമിനൻ്റ് ഡി എൻ എ ടെക്നോളജി. അത് കഴിഞ്ഞാൽ ഈ റെസിപ്പിയൻ സെല്ലിനകത്തേക്ക് നമ്മൾ ഈ പുതിയ ജീനോ ടൈപ്പ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ആൻഡ് ഫൈനലി നമ്മൾ ഈ പ്രോഡക്റ്റിനെ വേർതിരിച്ചെടുക്കണം. സോ ദീസ് ജീൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ടാർജറ്റ് സെൽസ് ടു പ്രൊഡ്യൂസ് ദ ഡിസയേർഡ് ഫീനോ ടൈപ്പ്. ദാറ്റ് മീൻസ് വി വോണ്ട് ഇ കോളൈ സെൽസ് ടു പ്രൊഡ്യൂസ് ഹ്യൂമൻ ഇൻസുലിൻ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജിയിൽ വേണ്ടത്. ഇത് പറയുന്ന ഫോളോയിങ് സ്റ്റെപ്സ് അതിലൂടെയാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡോണർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഹ്യൂമൻ ജീനോമിൽ നിന്നും വി ഹാവ് ടു ടേക്ക് എ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് വിച്ച് ഇസ് കണ്ടെയ്നിങ് ദ ഇൻസുലിൻ ജീൻ. അതിനെയാണ് നമ്മൾ ജീൻ സ്ലൈസിങ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ലൈസ് ചെയ്ത് ഹ്യൂമൻ ഇൻസുലിൻ ജീൻ അടങ്ങുന്ന ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് നമുക്ക് വെക്ടറുമായി ലിങ്ക് ചെയ്യണം. ഇപ്പം നമ്മൾ വെക്ടറായിട്ട് ഒരു പ്ലാസ്മിഡിനെ വിചാരിക്കുക. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലറായിട്ടുള്ള ഡി എൻ എ മോളിക്യൂളാണ്. അപ്പോൾ ഈ പ്ലാസ്മിഡുമായി ഈ ഡോണർ ഡി എൻ എ ലിങ്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഈ പ്ലാസ്മിഡിനെയും കട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരു ഐഡിയൽ പ്ലാസ്മിഡാണ്, ഒരു ഐഡിയൽ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്യാനായിട്ടുള്ള സൈറ്റുകൾ ഉണ്ടായിരിക്കും. എന്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക? റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. ആൻഡ് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന കട്ടിംഗ് സൈറ്റുകളിലേ അവർ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വേറൊരു പ്രത്യേകത, അവർ കട്ട് ചെയ്യുമ്പോൾ ദേ പ്രൊഡ്യൂസ് എൻസ് വിച്ച് ആർ സ്റ്റിക്കി ഓർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ ജീനിനെ കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ECO-R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ആണെങ്കിൽ അത് ഹ്യൂമൻ ഇൻസുലിൻ ജീൻ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സർട്ടൺ ടെയിൽസ് ഓർ എൻസ് വിച്ച് ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അതിനെ സ്റ്റിക്കി എൻസ് എന്ന് വിളിക്കാം. ഇതേ എൻസൈം ഉപയോഗിച്ച് നമ്മൾ വെക്ടറിനെയും കട്ട് ചെയ്താലുള്ള ഗുണം എന്താണ്? വെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റിക്കി എൻസും ഈ ഫോറിൻ ഡി എൻ എ കട്ട് ചെയ്ത് എടുത്തതിൽ കിട്ടുന്ന സ്റ്റിക്കി എൻസും കോംപ്ലിമെൻ്ററി ആയിരിക്കും. ദേ വിൽ ബി കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അപ്പോൾ ഉള്ള ഗുണം എന്താ? അവരെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ എളുപ്പമായിരിക്കും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ തിങ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. അതായത് ഫസ്റ്റ് ദ ഡോണർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ആർ ടു ബി സ്ലൈസ്ഡ്, സെക്കൻഡ് ദ വെക്ടർ ഡി എൻ എ ഈസ് ടു ബി സബ്ജക്റ്റഡ് ടു സ്ലൈസിങ്. ഇനി മൂന്ന്, ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യണം. ആൻഡ് ജോയിനിങ് ഓഫ് ദി ഡോണർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് ടു ദ വെക്ടർ വിൽ ജനറേറ്റ് റീകോംബിനൻ്റ് ഡി എൻ. ഇനി ഇതിനെ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു, സ്ക്രീൻ ചെയ്യുന്നു. ഇനി ഈ ഹോസ്റ്റ് സെല്ലിൽ സ്ക്രീൻ ചെയ്തെടുത്ത് ഹോസ്റ്റ് സെല്ലുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കുന്നു ബൈ കൾച്ചർ. ഇത്രയാണ് സ്റ്റെപ്സ്. സോ വി വിൽ ഗോ ടു ദ ഫസ്റ്റ് വൺ, ദറ്റ് ഇസ് ജനറേഷൻ ഓഫ് ഡോണർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ജീൻ ഐസൊലേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഡി എൻ എ ഫ്രാഗ്മെൻ്റാണ്. ആ ഫ്രാഗ്മെൻറ്റിനകത്ത് നമ്മുടെ ഡിസയേർഡ് ജീൻ ഉണ്ടായിരിക്കും. എവിടെ നിന്നാണ് നമുക്ക് ഈ ജീൻ കിട്ടുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഹ്യൂമൻ ഇൻസുലിൻ ജീനാണ് വേണ്ടത്. മൂന്ന് സോഴ്സുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ജീനോമിൽ നിന്ന് അതിനെ റിക്കവർ ചെയ്യാം. രണ്ടെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ജീൻ ഹ്യൂമൻ സെൽ എല്ലാ സെൽസിലുണ്ട്. ഹ്യൂമൻസിൻ്റെ എല്ലാ സെൽസിലും ഇൻസുലിൻ ജീൻ ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്നത് പാൻക്രിയാസിലുള്ള ബീറ്റ സെൽസിലാണ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ബീറ്റ സെൽസിലാണ് ആ ജീൻ എക്സ്പ്രസ് ചെയ്യുക. ജീൻ എക്സ്പ്രഷനിൽ രണ്ട് സ്റ്റെപ്സുള്ളേ. അപ്പോൾ ഇൻസുലിൻ ജീൻ എക്സ്പ്രസ് ചെയ്യുക മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഈ ഇൻസുലിൻ ജീന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള mRNA സെല്ലിലുണ്ടാകും. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ട്രാൻസ്ലേഷനാണ്. ആ mRNAയിൽ നിന്നും ആ പ്രോട്ടീൻ പ്രോഡക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ജീൻ എക്സ്പ്രസ് ചെയ്യുന്ന സെല്ലുകളിൽ ഉറപ്പായിട്ടും അതിൻ്റെ mRNA കാണും. ആ mRNAയിൽ നിന്നും നമുക്ക് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ഡി എൻ എ ആർട്ടിഫിഷ്യലായി സിന്തസൈസ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ ദാറ്റ് വിൽ വർക്ക് ആസ് ദി ഇൻസുലിൻ ജീൻ. അപ്പോൾ ഒന്നാമത്തേത് നേരിട്ട് ഹ്യൂമൻ സെല്ലുകളിൽ ഏതെങ്കിലും സെല്ലിലെ ജിനോമിൽ നിന്നും ഇൻസുലിൻ ജീൻ വേർതിരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളിൽ നിന്നും അതിൻ്റെ mRNA റിക്കവർ ചെയ്യുക, എന്നിട്ട് ആ mRNAയിൽ നിന്നും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡി എൻ എ സിന്തസൈസ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ സിന്തറ്റിക്കായിട്ട് ഇൻസുലിൻ ജീനിൻ്റെ സീക്വൻസ് അറിയാമെങ്കിൽ ആർട്ടിഫിഷ്യൽ ജീൻ സിന്തസിസ് വഴി ന്യൂക്ലിയോടൈഡ്സ് കമ്പൈൻ ചെയ്ത് സിന്തറ്റിക്കായിട്ട് ഡി എൻ എ ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ ഇൻസുലിൻ ജീൻ്റെ കാര്യത്തിലുള്ള റീകോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജി ചെയ്യുന്ന ഏതൊരു പ്രോട്ടോക്കോളിലും നമുക്ക് ഫോറിൻ ഡി എൻ എ വേർതിരിച്ചെടുക്കാനുള്ള മൂന്ന് മാർഗങ്ങളാണ്. ഒന്ന്, റിക്കവറി ഫ്രം ജീനോമിക് ഡി എൻ എ. രണ്ട്, സിന്തസിസ് ഓഫ് കോംപ്ലിമെൻ്ററി ഡി എൻ എ ഫ്രം എം ആർ എൻ എ. മൂന്ന്, സിന്തറ്റിക് ആയിട്ട് ഡി എൻ എ ഉണ്ടാക്കുക, ഓർ ആർട്ടിഫിഷ്യൽ ജീൻ സിന്തസിസ്. ജിനോമിക് ഡി എൻ എയിൽ നിന്നും ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ആദ്യം അച്ചീവ് ചെയ്തത് ബെക്വിത്ത് ആണ്. ആർട്ടിഫിഷ്യൽ ഡി എൻ എ സിന്തസിസ് ആദ്യം പെർഫോം ചെയ്തത് ഹർഗോബിൻ ഖൊറാനയാണ്. ഇനി നമുക്ക് ജിനോമിക് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. വൈറസസ്, ബാക്ടീരിയ, പ്ലാന്റ്സ്, ആനിമൽസ്, അതിൽ നിന്നൊക്കെ നമുക്ക് ജിനോമിക് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഡി എൻ എ ഐസൊലേഷൻ പ്രോട്ടോക്കോൾസ് ഉണ്ട്. പ്ലാന്റ് സെൽസിന് വേറെയാണ്, മൈക്രോബിയൽ സെൽസിന് വേറെയാണ്, ആനിമൽ സെൽസിൽ നിന്നൊക്കെ നമുക്ക് ജിനോമിക് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഇനി ഈ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്തെടുത്താൽ മാത്രം പോരാ, ഈ ഡി എൻ എ കട്ട് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ്, റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ജിനോമിക് ഡി എൻ എ വിൽ ബി കട്ട് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ്. എന്നിട്ട് ഇതിനെ ഇലക്ട്രോഫോറസിസിന് വിധേയമാക്കിയാൽ മതി. ഇലക്ട്രോഫോറസിസ് ഇസ് എ ടെക്നിക് ഓഫ് സെപ്പറേറ്റിംഗ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. അപ്പോൾ ഒരു ഇലക്ട്രോഫോററ്റിക് ജെല്ലിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകളെല്ലാം സെപ്പറേറ്റ് ആകും. ഈ സെപ്പറേറ്റ് ആ അവരുടെ സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് ആകുകയും ജെല്ലിൽ പല പല സ്ഥലങ്ങളിലായി ബാൻഡ്സ് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ ആണെങ്കിൽ നമുക്കറിയാം ഇന്ന ബാൻഡിലായിരിക്കും നമുക്ക് ആവശ്യമുള്ള ജീൻ. അപ്പോൾ നമ്മൾ ആ ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ളിൽ നിന്നും നമ്മൾ ഈ ജീൻ എലിയൂട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണ് ജിനോമിക് ഡി എൻ എയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡോണർ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യുന്നത്. അതായത് ജിനോമിക് ഡി എൻ എ സെല്ലുകളിൽ നിന്ന് ഡി എൻ എ ഐസൊലേഷൻ പ്രോട്ടോക്കോൾ വഴി വേർതിരിച്ചെടുക്കുക, അതിനെ കട്ട് ചെയ്ത് ഫ്രാഗ്മെൻസ് ആക്കുക, അതിനെ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യുക, സൈസ് അനുസരിച്ച് ഒരു നിശ്ചിത പ്രോട്ടോക്കോൾ ഫോളോ ചെയ്ത് നമ്മൾ ആ ബാൻഡിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡി എൻ എ വേർതിരിച്ചെടുക്കുക. ഇനി രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എം ആർ എൻ എയിൽ നിന്നും കോംപ്ലിമെൻ്ററി ഡി എൻ എ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആ എൻസൈമിൻ്റെ പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ദി ഒൺലി എൻസൈം വിച്ച് ഇസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഡി എൻ എ ബേസ്ഡ് ഓൺ ആൻ എം ആർ എൻ എ ടെംപ്ലേറ്റ്. അതായത് ഒരു എം ആർ എൻ എ ടെംപ്ലേറ്റിൻ്റെ സീക്വൻസിന് കോംപ്ലിമെൻ്ററി ആയി പുതിയ ഡി എൻ എ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുള്ള എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അത് റിട്രോ വൈറസസിലുള്ള എൻസൈമാണ്. ഇത് കണ്ടുപിടിച്ചത് ടെമിൻ ആൻഡ് ബാൾട്ടിമൂറാണ്. അതുകൊണ്ട് ഈ ഫിനോമിനെ ടെമിനിസം എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് എഗെൻസ്റ്റ് ദ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. ദ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി പറയുന്നത് ഡി എൻ എയിലുള്ള ഇൻഫർമേഷൻ എം ആർ ആർ എൻ എയിലേക്ക് കോപ്പി ചെയ്യും, ആർ എൻ എയിൽ നിന്നും അത് പ്രോട്ടീനായി സിന്തസൈസ് ചെയ്യപ്പെടും. ആർ എൻ എയിലുള്ള ഇൻഫർമേഷൻ നോക്കി പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫർമേഷൻ എപ്പോഴും ഒറ്റ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ ഡോഗ്മ പറയുന്നത്. പക്ഷേ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് നേരെ തിരിച്ചാ ചെയ്യണം, എം ആർ എൻ എയിലുള്ള ഇൻഫർമേഷൻ നോക്കി അതിന് കോംപ്ലിമെൻ്ററി ആയ ഡി എൻ എ ഉണ്ടാക്കും. സോ ദിസ് ഇസ് കോൾഡ് ആസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടുകൂടി എം ആർ എൻ എയിൽ നിന്നും ഡബിൾ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ആദ്യം. അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സിൻ്റെ സഹായത്തോടുകൂടി എം ആർ എൻ എയിൽ നിന്നും ആദ്യം ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഉണ്ടാക്കും. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എനെ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഉപയോഗിച്ച് ഈ എം ആർ എൻ എയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യും, റിമൂവ് ചെയ്യും. എന്നിട്ട് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എനെ ഒരു ടെംപ്ലേറ്റ് ആക്കി യൂസ് ചെയ്തുകൊണ്ട് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു സ്ട്രാൻഡ് ഉണ്ടാക്കി എടുക്കും. അതിന് ഉപയോഗിക്കുന്ന എൻസൈമാണ് ഡി എൻ എ പോളിമറേസ്. അപ്പോൾ ശരിക്കും രണ്ട് എൻസൈംസ് ഇൻവോൾവ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എം ആർ എൻ എയ്ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഉണ്ടാകും. അതിനെ എം ആർ എൻ എയിൽ നിന്നും ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് വഴി സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ ടെംപ്ലേറ്റായി ഉപയോഗിച്ചുകൊണ്ട് ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടുകൂടി ഒരു ഡബിൾ സ്റ്റാൻഡേർഡായിട്ടുള്ള ഡി എൻ എ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത് ഏത് ജീനാണോ അതിൻ്റെ എം ആർ എൻ എയിൽ നിന്ന് നമ്മൾ അതേ സീക്വൻസ് ഉള്ളൊരു ജീൻ സിന്തസൈസ് ചെയ്യുകയാണ് ചെയ്യുക. സോ സച്ച് ടൈപ്പ് ഓഫ് ഡി എൻ എ പ്രൊഡ്യൂസ്ഡ് ഇസ് കോൾഡ് ആസ് കോംപ്ലിമെൻ്ററി ഡി എൻ എ ഓർ സി ഡി എൻ എ. ആൻഡ് ദിസ് ഇസ് പോസിബിൾ, ദിസ് ഇസ് അക്കംപ്ലിഷ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ജീനിൻ്റെ സീക്വൻസ് നമുക്കറിയാമെങ്കിൽ ആർട്ടിഫിഷ്യൽ ജീൻ സിന്തസിസ് വഴി ന്യൂക്ലിയോടൈഡ്സിനെ ജോയിൻ ചെയ്ത് പുതിയ ജീൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് ഓൾസോ ആൻ ആൾട്ടർനേറ്റീവ്. സോ ദീസ് ആർ ദ ത്രീ സ്റ്റെപ്സ് വിച്ച് വി ക്യാൻ റിസോർട്ട് ടു ഫോർ ജനറേറ്റിംഗ് ഡോണർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ്. ഇനി അടുത്ത വെക്ടറാണ്. വെക്ടർ, ലോട്ട്സ് ഓഫ് ആർട്ടിഫിഷ്യൽ വെക്ടേഴ്സ് ആർ അവൈലബിൾ. പ്ലാസ്മിഡ്സ്, കോസ്മിഡ്സ്, ഫേജ്മിഡ്സ്, വൈറൽ വെക്ടേഴ്സ് എക്സെട്ര ആർ അവൈലബിൾ. ഇനി ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു വെക്ടറിനകത്ത്, ഒരു ഐഡിയൽ വെക്ടർ ആണെങ്കിൽ അതിൽ വിവിധ തരം റെസ്ട്രിക്ഷൻ എൻസൈംസിന് കട്ട് ചെയ്യാൻ സൈറ്റുകൾ ഉണ്ടായിരിക്കും. അതിന് സ്വന്തമായി റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവ് കൊടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും, വിച്ച് ഇസ് കോൾഡ് ആസ് ഓറായി. അപ്പോൾ അങ്ങനെയാണ് ഒരു സെൽഫ് സഫിഷ്യൻറ്റ് വെക്ടർ. അതിനകത്ത് മാർക്കർ ജീനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓറൈ, അതായത് സ്വന്തമായി റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവ് കൊടുക്കുന്ന സീക്വൻസ്. രണ്ട്, അതിനകത്ത് പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകൾ. ഇത് ശരിക്കും ഒരു വെക്ടറിനെ വേഴ്സറ്റൈലാക്കി മാറ്റുകയാണ് ചെയ്യുക. അതായത് ഞാൻ ജനറേറ്റ് ചെയ്ത ഫോറിൻ ജീൻ ഈ കോ ആർ വൺ വെച്ചാണ് കട്ട് ചെയ്തതെങ്കിൽ ഞാൻ വെക്ടറിനെയും അതേ എൻസൈം വെച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിനുവേണ്ടി വെക്ടറിൽ ഈക്കോ ആർ വണ്ണിന് കട്ട് ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സീക്വൻസ് ഓർ പാലിൻഡ്രോമിക് സീക്വൻസ് വേണം. സപ്പോസ് മറ്റൊരു എക്സ്പെരിമെൻറ്റിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന വേറൊരു ഫോറിൻ ജീനാണ്, അതിനെ കട്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന എൻസൈം ബാം എച്ച് വൺ എന്ന് പറയുന്ന എൻസൈം ആണെങ്കിൽ അതേ എൻസൈം കൊണ്ട് തന്നെ വേണം ഞാൻ വെക്ടറിനെ കട്ട് ചെയ്യാൻ. ഞാൻ ഉപയോഗിക്കുന്നത് ഒരേ വെക്ടർ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെക്ടറിൽ ബാം എച്ച് വണ്ണും കട്ടിംഗ് സൈറ്റ് വേണം, എന്നാലേ ഈ എക്സ്പെരിമെൻറ്റ് നടക്കൂ. അപ്പോൾ ഒരു ഗുഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള എൻസൈംസിന് കട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ് ഉള്ളതാണ്. പിന്നെ ഓരോ എൻസൈമിനും ഒരു കട്ടിംഗ് സൈറ്റ് ഉള്ളതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ വെക്ടർ ഒന്നിലധികം സൈറ്റുകളിൽ കട്ടാകും. അപ്പോൾ എനിവേ, നമ്മളൊരു ഐഡിയൽ വെക്ടറിനെ സെലക്ട് ചെയ്ത് ആ വെക്ടറിനെ ഫോറിൻ ഡി എൻ എ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച അതേ എൻസൈം കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നു എന്ന് വെക്കുക. ആൻഡ് നമ്മൾ ഉപയോഗിച്ച റെസ്ട്രിക്ഷൻ എൻസൈം സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ആണെങ്കിൽ ഫോറിൻ ഡി എൻ എയിൽ ഉണ്ടായ അതേ സ്റ്റിക്കി എൻഡുകൾ തന്നെയായിരിക്കും ഇപ്പോൾ കട്ട് ചെയ്ത വെക്ടർ ഡി എൻ എയിലും ഉണ്ടായിരിക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താ? ദ വെക്ടേഴ്സ് ഓർ ദി ദ നോട്ട് ദ വെക്ടേഴ്സ് ദ എൻസ് ദ സ്റ്റിക്കി എൻസ് ഇൻ ദ ഡോണർ ഡി എൻ എ ആൻഡ് വെക്ടർ ഡി എൻ എ സിൻസ് ദേ ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ വി വിൽ ബി ഈസിലി ഏബിൾ ടു ജോയിൻ ദെൻ. അപ്പോൾ ശരിക്കും വെക്ടർ ഒരു ക്ലോണിങ് വെഹിക്കിളായിട്ട് ആക്ട് ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജീൻ സ്പ്ലൈസിംഗ് ആണ്. അതായത് നമ്മൾ ഇതിനെ കൂട്ടിച്ചേർക്കുകയാണ്. ഇറ്റ് ഇസ് ദ ലിഗേഷൻ ഓഫ് ദ ഡോണർ ഡി എൻ എ വിത്ത് ദ വെക്ടർ ഡി എൻ എ. അങ്ങനെ നമ്മൾ റീകോമ്പിനൻ്റ് ഡി എൻ എ ഉണ്ടാക്കും. കാരണം എന്താ, ഒരു ഡോണർ ഡി എൻ എക്ക് ഒരിക്കലും സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ ആസ് സച്ച് ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് ഇട്ടാൽ ഇറ്റ് വോണ്ട് ബി ഏബിൾ ടു റെപ്ലിക്കേറ്റ്, ഇറ്റ് വോണ്ട് ബി ഏബിൾ ടു മേക്ക് കോപ്പീസ് ഓഫ് ഇറ്റ് സെൽഫ് ഓർ ഇറ്റ് വോണ്ട് ബി ഏബിൾ ടു എക്സ്പ്രസ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഐഡിയൽ വെഹിക്കിളായ വെക്ടറിൽ കൂടെ കയറ്റിവിടുന്നത്. ഇനി നമ്മളൊരു വെക്ടറിനെയും ഫോറിൻ ഡി എൻ എനെയും ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് എൻസൈമാണ്? ദി എൻസൈംസ് കോൾഡ് ആസ് ഡി എൻ എ ലിഗേസസ് വിച്ച് ആർ അതർവൈസ് കോൾഡ് ആസ് മോളിക്കുലർ ഗ്ലൂ. അതിനെയാണ് നമ്മൾ ഇതിന് രണ്ടിനെയും കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ടെക്നിക്കിൻ്റെ പേരാണ് സ്പ്ലൈസിംഗ്. അപ്പോൾ സിൻസ് അവർക്ക് രണ്ടുപേർക്കും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ടെയിലുകൾ ഉള്ളതുകൊണ്ട് ഡി എൻ എ ലിഗേസുകൾക്ക് ഈ ജോലി എളുപ്പമായി. അതുവഴി ഇത് രണ്ടും കൂട്ടിച്ചേർത്തുണ്ടാകുന്ന ഡി എൻ എയുടെ പേരാണ് റീകോമ്പിനൻ്റ് ഡി എൻ എ ഓർ ആർ ഡി എൻ എ ഓർ മൊസൈക് ഡി എൻ എ ഓർ കൈമേറിക് ഡി എൻ എ. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആർ ഡി എൻ എ മോളിക്യൂൾസിനെ നമുക്ക് പ്രൈമറി ജീൻ ലൈബ്രറി എന്ന് വിളിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനും ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ ലിഗേഷൻ ബ്ലണ്ട് എൻഡ് ലിഗേഷൻ ഉണ്ട്. അതായത് ബ്ലണ്ട് എൻഡ് ഉണ്ടാക്കുന്ന എൻസൈം വെച്ചിട്ടാണ് കട്ട് ചെയ്തതെങ്കിൽ ബ്ലണ്ട് എൻഡ് ലിഗേഷൻ. ലിഗേഷന് നമ്മൾ മറ്റൊരു മോളിക്യൂൾ ഉപയോഗിക്കും, അതിൻ്റെ പേര് ലിങ്കർ മോളിക്യൂൾ. അതായത് ബ്ലണ്ട് എൻഡുകളെ ലിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലിങ്കർ മോളിക്യൂൾ, അല്ലെങ്കിൽ ഹോമോപോളിമർ ടെയിലിംഗ്. പിന്നെ ലിഗേഷൻ വിത്ത് സ്റ്റിക്കി എൻഡ്സ്, പലതരത്തിലുള്ള ലിഗേഷൻ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എന്താ ബ്ലണ്ട് എൻഡ് ലിഗേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് രണ്ട് വെക്ടറിനെ കട്ട് ചെയ്യാനും ഫോറിൻ ഡി എൻ എ കട്ട് ചെയ്യാനും ഉപയോഗിച്ച എൻസൈമുകൾ ബ്ലണ്ട് എൻഡുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് സ്റ്റിക്കി എൻഡുകൾ ഉണ്ടാകില്ല. അപ്പോൾ അവരെ ഡി എൻ എ ലിഗേസ് വെച്ച് കൂട്ടിച്ചേർക്കുന്ന മെത്തേഡാണ്. പക്ഷേ ഇതൊരു ഇന്നെഫിഷ്യൻറ്റ് മെത്തേഡാണ്. കാരണം ഈ വെക്ടറും ഫോറിൻ ഡി എൻ എയും തമ്മിലുള്ള ഇന്റർ മോളിക്കുലർ അസോസിയേഷൻ വളരെ കുറവാണ്, കാരണം അവരുടെ എൻഡുകൾ സ്റ്റിക്കിയോ കോംപ്ലിമെൻ്ററിയോ അല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അത്രയൊരു ഇഫക്റ്റീവ് മെത്തേഡല്ല ബ്ലണ്ട് എൻഡ് ലിഗേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉപയോഗിക്കാം. ഇറ്റ് ഇസ് കോൾഡ് ആസ് ലിങ്കർ. ലിങ്കർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒളിഗോ ന്യൂക്ലിയോടൈഡുകളാണ്. അവർക്ക് ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈമിന് കട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള റെക്കഗ്നീഷൻ സൈറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇവരെ കെമിക്കലി സിന്തസൈസ് ചെയ്യുന്നു ആർട്ടിഫിഷ്യലായിട്ട്. അത് നമ്മൾ ബ്ലണ്ട് എല്ലിലുള്ള നമ്മുടെ വെക്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ ഡി എൻ എയിലോ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഈ പെർട്ടിക്കുലർ എൻസൈം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഈ ലിങ്കറുകളിൽ, അതായത് നമ്മൾ നമ്മുടെ ഫോറിൻ ഡി എൻ എയിലോ വെക്ടർ ഡി എൻ എയിലോ അപ്പുറവും ഇപ്പുറവും ഘടിപ്പിച്ചിട്ടുള്ള ലിങ്കറുകളിൽ സ്റ്റിക്കി എൻഡുകൾ ഉണ്ടായിക്കോളും. കാരണം ഈ ലിങ്കറുകളിൽ നമ്മൾ എന്ത് പിടിപ്പിച്ചിട്ടുണ്ട്? സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കുന്ന എൻസൈമിന് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്ന റെക്കഗ്നീഷൻ സൈറ്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് വെക്ടറിനെ നമ്മൾ ഈക്കോ ആർവൺ വെച്ച് കട്ട് ചെയ്ത് സ്റ്റിക്കി എൻഡാക്കി വെച്ചേക്കുക. പക്ഷെ ഫോറിൻ ഡി എൻ എനെ ഈക്കോ ആർവൺ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഫോറിൻ ഡി എൻ എയിൽ ഈക്കോ ആർവണിന് സൈറ്റ് ഇല്ല. ഫോറിൻ ഡി എൻ എനെ നമ്മൾ കട്ട് ചെയ്തത് ഒരു ബ്ലണ്ട് എൻഡ് ക്രിയേറ്റിംഗ് എൻസൈം വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെക്ടറിൽ സ്റ്റിക്കി എൻഡ് ഉണ്ട്, പക്ഷേ ഫോറിൻ ഡി എൻ എയിൽ സ്റ്റിക്കി എൻഡ് ഇല്ല. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലണ്ട് എൻഡുള്ള ഫോറിൻ ഡി എൻ എയുടെ അപ്പുറത്തും ഇപ്പുറത്തും ലിങ്കേഴ്സ് പിടിപ്പിക്കുക. ലിങ്കർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒളിഗോ ന്യൂക്ലിയോടൈഡുകളാണ്. അതിനകത്ത് നമ്മൾ എന്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്? ഈ കോ ആർ വൺ എൻസൈമിന് കട്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ലിങ്കറിനെ അപ്പുറം ഇപ്പുറയും ഘടിപ്പിച്ചതിന് ശേഷം ഈക്കോ ആർ വൺ വെച്ച് കട്ട് ചെയ്താൽ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഈ ലിങ്കർ മോളിക്യൂൾസ് കട്ടാകും. ആൻഡ് ദി പ്രൊഡ്യൂസ് സ്റ്റിക്കി എൻഡ്സ്. ആൻഡ് ദീസ് സ്റ്റിക്കി എൻഡ്സ് ആർ ദ സെയിം വിച്ച് ആർ ക്രിയേറ്റഡ് ഇൻ ദ വെക്ടർ മോളിക്യൂൾ ബൈ ഈക്കോ ആർ വൺ മീഡിയേറ്റഡ് കട്ടിങ്. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് തുടക്കത്തിൽ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ബ്ലണ്ട് എൻഡുള്ള ഫോറിൻ ഡി എൻ എനെയും സ്റ്റിക്കി എൻഡുള്ള വെക്ടറിനെയും കിട്ടിയെങ്കിലും ലിങ്കർ ഉപയോഗിച്ച് പിന്നീട് അതിൻ്റെ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോറിൻ ഡി എൻ എയും ഇപ്പോൾ സ്റ്റിക്കി എൻഡുള്ളതായി. സോ ദിസ് ഇസ് കോൾഡ് ആസ് ലിഗേഷൻ യൂസിങ് ലിങ്കർ. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലണ്ട് എൻഡുകൾ, ബ്ലണ്ട് എൻഡുകളെ നമുക്ക് സ്റ്റിക്കി ആക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് ഒരു ഇപ്പോൾ സപ്പോസ് നമ്മൾ നമ്മുടെ ഫോറിൻ ഡി എൻ എയുടെ അറ്റത്ത് എ പോളി എ ടെയിലുകൾ വെച്ച് പിടിപ്പിക്കുക, വെക്ടറിൻ്റെ അറ്റത്ത് പോളി ടി ടെയിലുകൾ വെച്ച് പിടിപ്പിക്കുക. ആൻഡ് എ ആൻഡ് ടി ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ, സോ ജോയിനിങ് വിൽ ബി ഈസി. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഹോമോ പോളിമർ എൻഡ് ടെയിലിംഗ്. പോളി സി വെക്ടറിൽ വെക്കുകയാണെങ്കിൽ പോളി ജി നമ്മൾ ഫോറിൻ ഡി എൻ എയിൽ വെക്കും, അല്ലെ പോളി എ വെക്ടറിൽ വെക്കുകയാണെങ്കിൽ പോളി ടി ഫോറിൻ ഡി എൻ എയിൽ വെക്കും, ദർ ബൈ മേക്കിംഗ് ദം സ്റ്റിക്കി. ആൻഡ് ദിസ് ഇസ് അക്കംപ്ലിഷ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം ടെർമിനൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. പിന്നെ കൊഹിസീവ് അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ് ഉപയോഗിച്ച്, അത് നമ്മൾ ഓൾറെഡി രണ്ടിനെ ഒരേ സ്റ്റിക്കി എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം വെച്ചിട്ട് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എളുപ്പമായി. ഇനി അടുത്തത് നാലാമത്തെ സ്റ്റെപ്പാണ്, അതായത് ആർ ഡി എൻ എനെ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ഈ സ്റ്റെപ്പിൻ്റെ പേരാണ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫെക്ഷൻ എന്ന് പറയും. ട്രാൻസ്ഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈറസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഫോറിൻ ഡി എൻ എ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ട്രാൻസ്ഫെക്ഷൻ. അതർവൈസ് ഇറ്റ് ഇസ് ഇഫ് ഇറ്റ് ഇസ് മീഡിയേറ്റഡ് ത്രൂ എ സൊല്യൂഷൻ ഇറ്റ് ഇസ് കോൾഡ് ആസ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ ഇസ് ദ യൂണി ഡയറക്ഷണൽ ട്രാൻസ്ഫർ ഓഫ് ജീൻസ് ഫ്രം വൺ ബാക്ടീരിയം ടു ദി അതർ. അത് നാച്ചുറലി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ നമ്മളത് ഒരു മീഡിയത്തിലൂടെ ചെയ്യുന്നു. നമ്മൾ മീഡിയത്തിലൂടെ ഹീറ്റ് ഷോക്കൊക്കെ കൊടുത്ത് സെല്ലുകൾക്കുള്ളിലേക്ക് റീകോമ്പിനൻ്റ് ഡി എൻ എ കയറ്റിവിടുന്നു. ട്രാൻസ്ഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വൈറസിൻ്റെ സഹായത്തോടുകൂടി കയറ്റിവിടുന്നു. ഇനി അടുത്തത് ജീൻ ക്ലോണിങ്. ജീൻ ക്ലോണിങ് എന്ന് പറഞ്ഞാൽ ഈ സെല്ലിനകത്ത് നമ്മുടെ ആർ ഡി എൻ എ മോളിക്യൂൾസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ജീൻ ക്ലോണിങ് എന്ന് പറയുന്നത്. ഇനി ഈ ഹോസ്റ്റ് സെല്ലിനകത്ത് റീകോമ്പിനൻ്റ് ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. എത്ര തവണ അത് റെപ്ലിക്കേറ്റ് ചെയ്യുമോ അത്രയും തവണ നമ്മുടെ ഫോറിൻ ജീനും റെപ്ലിക്കേറ്റ് ആകും. അപ്പോൾ ഇതാണ് ഫൈനലി നമുക്ക് അക്കംപ്ലിഷ് ചെയ്യേണ്ട കാര്യം. ഹോസ്റ്റ് സെല്ലുകൾ ഏതൊക്കെയാകാം? ഈസ്റ്റ് സെല്ലാകാം, ബാക്ടീരിയൽ സെല്ലാകാം, പ്ലാന്റ് സെല്ലാകാം, ആനിമൽ സെല്ലാകാം. ഇതിൽ ഏത് സെല്ലിലായാലും നമ്മുടെ റീകോമ്പിനന്റ് ഡി എൻ എ മോളിക്യൂൾ റാപ്പിഡായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. കുറേ കോപ്പീസ് ഉണ്ടാകുന്നു. ഈ കോപ്പീസ് ഉണ്ടാകുന്നതോടുകൂടി അതിനുള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഫോറിൻ ജീനും റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് ജീൻ ക്ലോണിംഗ്. ഇങ്ങനെ കിട്ടുന്ന കളക്ഷൻ ഓഫ് ജീൻ ക്ലോൺസിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺ ബാങ്ക് ഓർ ക്ലോൺ ലൈബ്രറി. ഇനി ഒരു ജീവിയുടെ എല്ലാ ജീനും ഇതേപോലെ നമ്മൾ ക്ലോൺ ചെയ്ത് ലൈബ്രറി ആക്കി വെച്ചാൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ജീൻ ലൈബ്രറി ഓർ ജിനോമിക് ലൈബ്രറി. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ജീൻ ക്ലോണിംഗ്.